ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഫീഡ് മൈ ഷീപ്പിൻ്റെ എല്ലാ സഹയാത്രികർക്കും സ്നേഹപൂർവമായ ആശംസകൾ. ഈശോയുടെ സമാധാനം ആശംസിക്കുന്നു. നോമ്പ് കാലത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഈ നോമ്പ് കാലത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പുതിയ ശുശ്രൂഷയെക്കുറിച്ച് പറയാനായിട്ടാണ് ഈ വീഡിയോ. സാംസ്, ദ പ്രയർ ബുക്ക് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അവർ ലോർഡ്. സങ്കീർത്തനങ്ങൾ, നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പ്രാർത്ഥനാ പുസ്തകം എന്ന പേരിൽ ഒരു പുതിയ സീരീസ് നമ്മുടെ ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനലിൽ ആരംഭിക്കുകയാണ്. പലർക്കും കൗതുകം കാണും, എന്താണ് ഈ സീരീസ്, എന്താണിതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. ഈശോയുടെ പ്രാർത്ഥനാ പുസ്തകമാണ് സങ്കീർത്തനങ്ങൾ. ബൈബിളിൽ 73 പുസ്തകങ്ങളിൽ നമ്മളിൽ പലർക്കും ഏറെ പ്രിയമുള്ളതാണ് സങ്കീർത്തനങ്ങൾ. പല ആവർത്തി നമ്മളൊക്കെ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ് സങ്കീർത്തനം. തീർച്ചയായിട്ടും അതിന് വേണ്ട ഗൗരവം കൊടുക്കണം. കാരണം ഞാൻ പറഞ്ഞ വാക്കാണ്, ഈശോയുടെ പ്രാർത്ഥനാ പുസ്തകമാണ്. അതെങ്ങനെ പറയാൻ പറ്റും ഈശോയുടെ പ്രാർത്ഥനാ പുസ്തകമാണെന്ന്? യഹൂദൻ്റെ പ്രാർത്ഥനയായിരുന്നു സങ്കീർത്തനങ്ങൾ. അതുമാത്രമല്ല, കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറഞ്ഞ 7 തിരുവാക്യങ്ങളിൽ 2 സങ്കീർത്തനങ്ങളായിരുന്നു. ഈ കരങ്ങൾ കുരിശോട് ചേർത്ത് ഇരുമ്പാണി കൊണ്ട് അടിച്ച് തകർത്ത് ഈ തൂക്കിയിട്ടിരിക്കുന്ന നേരത്ത് പാടുപീഠയുടെ അങ്ങേയറ്റത്ത് പാരമ്യത്തിൽ അവിടെ കിടന്നുകൊണ്ടും സങ്കീർത്തനങ്ങൾ ഈശോ ചൊല്ലിയെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ്റെ നാവിൻ തുമ്പിൽ സങ്കീർത്തനങ്ങളുണ്ട്. സങ്കീർത്തനങ്ങൾ ഈശോയുടെ പ്രാർത്ഥനാ പുസ്തകമാണ്. പക്ഷെ ഒരു അപകടമുള്ളത്, സങ്കീർത്തനം വായിക്കുന്നവർ മറ്റ് പുസ്തകങ്ങളെ അവഗണിച്ചിട്ടാകരുത് സങ്കീർത്തനങ്ങൾ വായിക്കുന്നത് എന്നേ ഉള്ളൂ. ചിലർ അങ്ങനെയുണ്ട്, സങ്കീർത്തനം തന്നെ പിന്നെയും വായിച്ചുകൊണ്ടിരിക്കും, ബാക്കി പുസ്തകങ്ങളൊന്നും വായിക്കില്ല. കാരണം എന്താ, മറ്റതൊന്നും മനസ്സിലാകുന്നില്ല. അച്ചോ, ഇതാകുമ്പോൾ ഞങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്, ഒരു ഫീലൊക്കെ കിട്ടുന്നുണ്ട്. അരുത്, അങ്ങനെയായി പോകരുത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ബൈബിൾ പോലും നമ്മുടെ ഫീലിന് വേണ്ടി മാത്രം വായിക്കുന്നവരായി പോകും. അത് വരരുത്. എല്ലാ പുസ്തകങ്ങളും ദൈവനിവേശിതമാണ്, ഡിവൈൻലി ഇൻസ്പയർഡ് ആണ്. സങ്കീർത്തനങ്ങൾ പ്രാർത്ഥനകളായതുകൊണ്ട് കുറച്ചുകൂടി ഹൃദ്യത അതിനനുഭവിക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കിയിട്ട് സങ്കീർത്തനങ്ങളിലേക്ക് നമ്മളൊന്ന് നോക്കാൻ പോവുകയാണ്. നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യുന്ന രീതി എങ്ങനെയെന്ന് വെച്ചാൽ, ഓരോ സങ്കീർത്തനവും സെലക്ട് ചെയ്യും. ആ സങ്കീർത്തനത്തെക്കുറിച്ച് ഞാനൊരു ഒരു ചെറിയ വിശദീകരണം നൽകും. അതിനുശേഷം മറ്റൊരു വീഡിയോയിൽ ആ സങ്കീർത്തനങ്ങൾ നമ്മുടെ ബൈബിളിൽ, POC ബൈബിളിലുള്ള അതേ വേർഡ്സ് വെച്ച്, അതേ വാക്കുകൾ വെച്ച്, അതിനെ പിന്നെ വേറെ മാറ്റി എഴുതുകയല്ല, അതേ വാക്കുകൾ വെച്ച് നമ്മൾ ആലപിക്കും, പ്രാർത്ഥിക്കും. അപ്പോൾ ഇതെന്താ 2 സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഈ വിശദീകരിക്കുന്ന വീഡിയോ ഇല്ലേ, അത് നിങ്ങൾ ഒരു തവണ കണ്ടാൽ മതി, നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. പക്ഷെ രണ്ടാമത്തതുണ്ടല്ലോ, സങ്കീർത്തനം, ഞാൻ ഈ വിശദീകരിച്ച വീഡിയോയുടെ സങ്കീർത്തനം, അത് ആലപിച്ച് പോസ്റ്റ് ചെയ്യുന്ന ആ വീഡിയോ, അതിന് റിപ്പീറ്റ് വാല്യൂ ഉണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ പിന്നെയും പിന്നെയും അത് കേൾക്കണം. കാറിൽ യാത്ര ചെയ്യുമ്പോൾ, ഇല്ല പുലർച്ചെ എഴുന്നേറ്റിട്ട് ഒന്ന് കാര്യങ്ങളൊക്കെ റെഡിയാകുന്ന നേരത്തെ ഒരു സങ്കീർത്തനം കേൾക്കുക, അല്ലെങ്കിൽ അല്പനേരം പ്രാർത്ഥനയോടെ മെഡിറ്റേഷനിലിരിക്കണം, ഈ സങ്കീർത്തനം പ്ലേ ചെയ്യുക, അങ്ങനെ ഉപയോഗിക്കണം. അത് 2 ഒരു വീഡിയോ ആക്കാത്തതും നിങ്ങൾക്ക് പെട്ടെന്ന് അത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് മനസ്സിലാക്കുക. അപ്പോൾ ആദ്യത്തെ എപ്പിസോഡായിട്ട് സാംസ്, സങ്കീർത്തനങ്ങൾ, ഈശോയുടെ പ്രാർത്ഥനാ പുസ്തകം, ദ പ്രയർ ബുക്ക് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അവർ ലോർഡ്, അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് ഈ കൂട്ടത്തിൽ തന്നെ നമ്മളങ്ങ് തുടങ്ങുകയാണ്. 51-ാം സങ്കീർത്തനം ചൊല്ലിക്കൊണ്ട് ഈ ശുശ്രൂഷ ആരംഭിക്കുന്നതിൻ്റെ കാരണം, ഇത് നോമ്പ് കാലമല്ലേ, നമ്മളൊക്കെ അനുതാപത്തോടെ കർത്താവിങ്കിലേക്ക് അടുക്കുന്ന കാലമല്ലേ, കുമ്പസാരങ്ങളേറെ നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയുടെ പരിത്യാഗത്തിൻ്റെ കാലമല്ലേ, പാപബോധത്തിൻ്റെ കാലമല്ലേ. ഈ കാലത്ത് പ്രത്യേകം ചൊല്ലി പ്രാർത്ഥിക്കേണ്ട സങ്കീർത്തനമാണ് സങ്കീർത്തനം 51. ബൈബിൾ എടുക്കാൻ പറ്റുന്നവരെടുക്കണം. ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. സങ്കീർത്തനം 51-നെക്കുറിച്ച് ബൈബിളിൽ തന്നെ കിടക്കുന്ന ഒരു കുറിപ്പുണ്ട്. അതിങ്ങനെയാണ്, ദാവീദിൻ്റെ സങ്കീർത്തനം. ദാവീദ് ബേത്ഷബായെ പ്രാപിച്ച ശേഷം അവനെ നാഥാൻ പ്രവാചകൻ സന്ദർശിച്ചപ്പോൾ പാടിയത്. ഒരു വലിയ പാപം, അരുതാത്തതൊന്ന് ദാവീദ് ചെയ്തു. നാഥാൻ വന്ന്, പ്രവാചകൻ വന്ന് അതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു, തെറ്റിപ്പോയി. അപ്പോൾ ഉള്ളുപെടഞ്ഞ് ദാവീദ് ചൊല്ലുന്ന സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ, അങ്ങയുടെ കാരുണ്യാതിരേഖത്തിനനുസരിച്ച് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണേ എന്ന് നിലവിളിച്ചു പാടുന്ന പാട്ട്. ഇതിനകത്ത് 1-2 കാര്യങ്ങൾ പ്രത്യേകം നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. 1, പാപബോധം ദാവീദിനുണ്ടായി എന്നതാണ്. ശരിക്കും വിശുദ്ധീകരണത്തിൻ്റെ ആരംഭം പാപബോധമാണ്. അതാണ് 3-ാമത്തെ വാക്യം, എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, ഞാൻ കാണുന്നു ഞാൻ ചെയ്ത പാപം, എനിക്ക് ബോധം വയ്ക്കുന്നു, പാപബോധമുണ്ടാകണം. മറ്റൊരു തിരിച്ചറിവ്, ചെയ്തു പോകുന്ന പാപങ്ങൾ നമ്മൾ ഇത്തിരി പോകുന്ന പാപമെന്ന് വിചാരിക്കുന്നതൊക്കെ കർത്താവിനെ സങ്കടപ്പെടുത്തുന്നുണ്ടെന്ന്, ഓരോ പാപവും ദൈവത്തിനെതിരായ പാപമാണെന്നുള്ള തിരിച്ചറിവ് ഈ സങ്കീർത്തനത്തിലുണ്ട്. അതാണ് നാലാമത്തെ വാക്യം. അങ്ങേക്കെതിരായി, അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു, അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. അത് തിരിച്ചറിവാണ്. എൻ്റെ പാപമൊക്കെ കർത്താവിനെതിരെയായിരുന്നു, സങ്കടപ്പെടുത്തിയത് ദൈവത്തെയാണ്. എന്നിട്ട് പിന്നെ പറയുകയാണ്, കർത്താവേ നീ എൻ്റെ പ്രവർത്തികളേക്കാൾ, എൻ്റെ ഒഴുകുന്ന കണ്ണീരിനേക്കാൾ നീ കാണുന്ന എൻ്റെ ഹൃദയമല്ലേ? ആ ഹൃദയത്തിൻ്റെ ആത്മാർത്ഥത നീ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. ആറാം വാക്യം, ഹൃദയപരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്, ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ. അടുത്ത വാക്യം കുറേ കൂടെ നമുക്ക് ഈ നോമ്പ് കാലത്ത് ധ്യാനിക്കേണ്ടതാണ്. ഹിസോപ്പ് കൊണ്ട് എന്നെ പൗത്രീകരിക്കണമേ, ഞാൻ നിർമ്മലനാകും. ഹിസോപ്പ് കൊണ്ട് എന്നെ, ഹിസോപ്പ് ഒരു ചെടി, ഹിസോപ്പ് ചെടിയുടെ തണ്ടുകൊണ്ട് എന്നെ പൗത്രീകരിക്കണം. എന്താണെന്നറിയാമോ, പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കുഞ്ഞാടിനെ കൊന്നിട്ട് അതിൻ്റെ രക്തം ഹിസോപ്പിൻ്റെ തണ്ടിൽ മുക്കി തളിക്കണം. അപ്പോൾ സംഹാരദൂതൻ കടന്നു പോകുമ്പോൾ വെറുതെ വിടും. ഈ ഹിസോപ്പ് നമ്മൾ പിന്നെ കാണുന്ന എവിടെന്നറിയാമോ, കുരിശുമരണത്തിന്. അവനെനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഹിസോപ്പിൻ്റെ തണ്ടിൽ വിനാഗിരി മുക്കി കർത്താവിൻ്റെ ചുണ്ടോടടുപ്പിച്ചു. എന്ന് വെച്ചാൽ എന്താ, ഹിസോപ്പിൽ കർത്താവിൻ്റെ രക്തം പുരണ്ടു. കർത്താവിൻ്റെ രക്തം എന്താ, കുഞ്ഞാടിൻ്റെ രക്തം. ആ ഹിസോപ്പ്, കർത്താവേ നിൻ്റെ രക്തം കൊണ്ടുതന്നെ വിശുദ്ധീകരിക്കണേ, ഹിസോപ്പ് കൊണ്ടുതന്നെ വിശുദ്ധീകരിക്കണേ. അതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ മനസ്സിലാക്കി പ്രാർത്ഥിക്കണം. എന്നിട്ട് ശരിക്കും പാപം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ദാവീദ് കരയുന്നുണ്ട്. അതെന്താണെന്നറിയാമോ, പതിനൊന്നാം വാക്യം, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. പാപം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന അപകടം അതാണ്. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നു, കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ല. അതാണ് സങ്കീർത്തകൻ്റെ വലിയ സങ്കടം. കർത്താവേ നിൻ്റെ സാന്നിധ്യം എനിക്ക് കിട്ടുന്നില്ല, എന്നെ തള്ളിക്കളയരുതേ, നീ എനിക്ക് നൽകിയ കൃപയെ, പരിശുദ്ധാത്മാവിനെ എടുത്തു മാറ്റരുതേ. എന്നിട്ട് ഈ അനുതാപത്തിൻ്റെ അവസാനത്തേക്ക് വരുമ്പോൾ, കർത്താവേ നീ എന്നെ വീണ്ടെടുക്കണേ. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. അതാണ് മാനസാന്തരത്തിൻ്റെ അങ്ങേ അറ്റത്ത്, എൻ്റെ നാവിൽ ദൈവനാമം, കർത്താവിൻ്റെ കീർത്തനം ആലപിക്കും. പതിനെട്ടാമത്തെ വാക്യം, നിങ്ങളിത് കുടുംബത്തിലൊക്കെ ഇരുന്ന് കേട്ട് പ്രാർത്ഥിക്കണേ, പിന്നാലെ വീഡിയോ വരും, കേട്ട് പ്രാർത്ഥിക്കണം. പതിനെട്ടാം വാക്യം ഇങ്ങനെയാണ്, അങ്ങ് പ്രസാദിച്ച് സിയോന് നന്മ ചെയ്യണേ, ജെറുസലേമിൻ്റെ കോട്ടകൾ പുതുക്കി പണിയണമേ. അതായത് എൻ്റെ അനുതാപത്തിൽ, എൻ്റെ ഈ നെടുവീർപ്പ് എൻ്റെ കണ്ണീരിൽ പ്രസാദിച്ച് കർത്താവേ സിയോന് നന്മ ചെയ്യണേ. ജെറുസലേമിൻ്റെ, നീയാണ് പുതിയ ജെറുസലേം, നമ്മളാണ് ജെറുസലേം, പുതിയ ജെറുസലേം, കർത്താവിൻ്റെ പട്ടണം, കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ കൂടാരം. ജെറുസലേമിൻ്റെ കോട്ടകൾ പുതുക്കി പണിയണമേ. ഞങ്ങൾക്ക് ചുറ്റുമുള്ള സംരക്ഷണ ഭിത്തി, നിൻ്റെ സംരക്ഷണ കോട്ട തകർന്നു പോയി, കർത്താവെ പുതുക്കി കെട്ടിത്തരണേ. ജെറുസലേമിൻ്റെ കോട്ടകൾ പുതുക്കി പണിയണേ. പ്രിയമുള്ളവരെ, ഈ വിചാരത്തോടെ സങ്കീർത്തനാലാപനത്തിലേക്ക്, അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇടാം, ഒപ്പം തന്നെ നിങ്ങൾക്ക് ഫീഡ് മൈ ഷീപ്പിൻ്റെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നോക്കിയാൽ കാണാം, ഈ 51-ാം സങ്കീർത്തനത്തിൻ്റെ ചാൻറ്റിങ് അവിടെ കാണാൻ പറ്റും. അത് കേട്ട് പല ആവർത്തി, പ്രത്യേകിച്ച് നോമ്പ് കാലത്ത് പുലർച്ചെ ഡെയിലി എന്ന വണ്ണമൊക്കെ അത് കേട്ട് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ പിന്നാലെ മറ്റ് വീഡിയോസ്, മറ്റ് സങ്കീർത്തനങ്ങളും, ഇതുപോലൊരു വിശദീകരണവും അതിൻ്റെ പിന്നാലെ മറ്റൊരു വീഡിയോൻ്റെ ആലാപനവും വരുന്നതായിരിക്കും. ഈ ശുശ്രൂഷ, ഈ സാംസ്, ദ പ്രയർ ബുക്ക് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അവർ ലോർഡ്, ഇത് ചെയ്യാൻ എന്നെ സഹായിക്കുന്നവർ, കുട്ടികളുണ്ട്, എൻ്റെ ടീമുണ്ട്, ഫീഡ് മൈ ഷീപ്പിൻ ടീമുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒപ്പം ഇതിൻ്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ കുറച്ച് പേര് താല്പര്യത്തോടെ മുന്നോട്ട് വന്നിട്ടുണ്ട്, ബെനഫാക്ടേഴ്സായിട്ട്. അവരെ പ്രത്യേകം, അവരുടെ നിയോഗങ്ങളുടെ മേൽ കരുണയാകണമേ, നിങ്ങളും കൂടെ പ്രാർത്ഥിക്കണം. സുവിശേഷ വേലയ്ക്ക് അവർ നൽകുന്ന പിന്തുണയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവരെ ഓർക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ.